ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജനുവരി മാസം 2-ാം തീയതി. പഴയ നിയമത്തിൽ നിന്നും ന്യായാധിപന്മാരുടെ പുസ്തകം 8-ഉം 9-ഉം അധ്യായങ്ങൾ വായിക്കുന്നു. എന്നാൽ എഫ്രയീമിയർ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതിയെന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. അതിന് അവൻ, നിങ്ങളോടൊത്തു നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളു? അബിയേസേറിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രയീമിന്റെ കാലാപെറുക്കിയല്ലയോ നല്ലത്? നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം മിദ്യാന പ്രഭുക്കളായ ഓരേബിനെയും സേബിനെയും ഏൽപ്പിച്ചത്? നിങ്ങളോടൊത്തു നോക്കിയാൽ എന്നെ കൊണ്ട് സാധിച്ചത് എന്തുള്ളു എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോട് കോപം ശമിച്ചു. അനന്തരം ഗിദെയോൻ യോർദാങ്കിൽ എത്തി. അവനും കൂടെയുള്ള 300 പേരും ക്ഷീണിച്ചിരുന്നിട്ടും അവരെ പിന്തുടരുവാൻ അക്കരെ കടന്നു. അവൻ സുഖോത്തിലെ നിവാസികളോട്, എന്റെ കൂടെയുള്ള പടജനത്തിന് അപ്പം കൊടുക്കണമേ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദ്യാന്യ രാജാക്കന്മാരായ സേബഹിനെയും സൽമുന്നയെയും പിന്തുടരുകയായിരുന്നു എന്ന് പറഞ്ഞു. നിന്റെ സൈന്യത്തിന് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കഷത്തിലാകുന്നുവോ എന്ന് സുക്കോത്തിലെ പ്രഭുക്കന്മാർ ചോദിച്ചു. അതിന് ഗിദെയോൻ, ആകട്ടെ, യഹോവ സേബഹിനെയും സൽമുന്നയെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഞാൻ നിങ്ങളുടെ മാംസം കാട്ടിലെ മുള്ളുകൊണ്ടും പറക്കാരുകൊണ്ടും തല്ലിക്കീറുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അവൻ പെനൂവേലിലേക്ക് ചെന്ന് അവരോടും അങ്ങനെ ചോദിച്ചു. സുക്കോത്ത് നിവാസികൾ ഉത്തരം പറഞ്ഞതുപോലെ തന്നെ പെനൂവേൽ നിവാസികളും പറഞ്ഞു. അവൻ പെനൂവേൽ നിവാസികളോട്, ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ ഈ ഗോപുരം ഇടിച്ചു കളയും എന്ന് പറഞ്ഞു. എന്നാൽ സേബഹും സൽമുന്നയും അവരോടുകൂടെ കിഴക്ക് ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം 10,000 പേരായ അവരുടെ സൈന്യവും കാർക്കോറിൽ ആയിരുന്നു. വാളൂരി പിടിച്ചവരായ 120,000 പേർ വീണുപോയിരുന്നു. ഗിദെയോൻ നോബഹിനും യോഗ്ബഹയ്ക്കും കിഴക്കുള്ള കൂടാര നിവാസികളുടെ വഴിയായി ചെന്ന് നിർഭയമായിരുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചു. സേബഹും സൽമുന്നയും ഓടിപ്പോയി. അവൻ അവരെ പിന്തുടർന്ന് സേബഹ്, സൽമുന്ന എന്ന 2 മിദ്യാന് രാജാക്കന്മാരെയും പിടിച്ചു. സൈന്യത്തെയൊക്കെയും പേടിപ്പിച്ച് ചിതറിക്കളഞ്ഞു. അനന്തരം യോവാശിന്റെ മകനായ ഗിദെയോൻ യുദ്ധം കഴിഞ്ഞിട്ട് ഹെരേസ് കയറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സുക്കോത്ത് നിവാസികളിൽ ഒരു ബാല്യക്കാരനെ പിടിച്ച് അവനോട് അന്വേഷിച്ചു. അവൻ സുക്കോത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരുമായ 77 ആളുകളുടെ പേർ അവൻ എഴുതി കൊടുത്തു. അവൻ സുക്കോത്ത് നിവാസികളുടെ അടുക്കൽ ചെന്നു, ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ആളുകൾക്ക് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കഷത്തിലാകുന്നുവോ എന്ന് നിങ്ങൾ എന്നെ ധിക്കരിച്ച് പറഞ്ഞ സേബഹും സൽമുന്നയും ഇതാ എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിലെ മൂപ്പന്മാരെ പിടിച്ച് കാട്ടിലെ മുള്ളും പറക്കാരെയും കൊണ്ട് സുക്കോത്ത് നിവാസികളെ ബുദ്ധി പഠിപ്പിച്ചു. അവൻ പെനുവേലിലെ ഗോപുരം ഇടിച്ച് പട്ടണക്കാരെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ സേബഹിനോടും സൽമുന്നയോടും, നിങ്ങൾ താബോറിൽ വെച്ച് കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് ചോദിച്ചു. അവർ നിന്നെ പോലെ ഓരോരുത്തൻ രാജകുമാരന് തുല്യനായിരുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അതിന് അവൻ, അവർ എന്റെ സഹോദരന്മാർ, എന്റെ അമ്മയുടെ മക്കൾ തന്നെയായിരുന്നു. അവരെ നിങ്ങൾ ജീവനോടെ വെച്ചിരുന്നു എങ്കിൽ യഹോവയാണ് ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ തന്റെ ആദ്യജാതനായ യഥേരിനോട്, എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ ചെറുപ്പക്കാരനാകൊണ്ട് പേടിച്ച് വാൾ ഊരാതെ നിന്നു. അപ്പോൾ സേബഹും സൽമുന്നയും, നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ വെട്ടുക, ആളെ പോലെയല്ലയോ അവന്റെ ബലം എന്ന് പറഞ്ഞു. അങ്ങനെ ഗിദെയോൻ എഴുന്നേറ്റ് സേബഹിനെയും സൽമുന്നയെയും കൊന്നു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രക്കലകൾ എടുത്തു. അനന്തരം ഇസ്രായേലിയർ ഗിദെയോനോട്, നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുകൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം, അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും എന്ന് പറഞ്ഞു. ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എന്റെ മകനും ആകെയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. പിന്നെ ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒന്ന് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരയണമെന്ന് പറഞ്ഞു. അവർ ഇസ്മായേലിയർ ആയിരുന്നതുകൊണ്ട് അവർക്ക് പൊൻകടുക്കനുണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ തരാം എന്ന് അവർ പറഞ്ഞു. ഒരു വസ്ത്രം വിരിച്ച് ഓരോരുത്തന് കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിലിട്ടു. അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കന്റെ തൂക്കം 1,700 ഷേക്കലായിരുന്നു. ഇതല്ലാതെ ചന്ദ്രകലകളും ഖണ്ഡലങ്ങളും മിദ്യാനി രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു. ഗിദെയോൻ അതുകൊണ്ട് ഒരു എഫോദ് ഉണ്ടാക്കി തന്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിച്ചു. ഇസ്രായേൽ എല്ലാം അവിടേക്ക് പരസംഗമായി അതിന്റെ അടുക്കൽ ചെന്നു. അത് ഗിദെയോനും അവന്റെ കുടുംബത്തിനും ഒരു കണിയായി തീർന്നു. എന്നാൽ മിദ്യാൻ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദെയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. യോവാശിന്റെ മകനായ യെരുബ്ബാൽ തന്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു. ഗിദെയോന് വളരെ ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ 70 പുത്രന്മാരുണ്ടായിരുന്നു. ഷേഖേമിലുള്ള അവന്റെ വെപ്പാട്ടിയും അവന് ഒരു മകനെ പ്രസവിച്ചു. അവന് അബീമെലേക്ക് എന്ന് അവൻ പേരിട്ടു. യോവാശിന്റെ മകനായ ഗിദെയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു. അവനെ അബിയേസ്രിയർക്കുള്ള ഒഫ്രയിൽ അവന്റെ അപ്പനായ യോവാശിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ഗിദെയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് ബാൽ ബെരീത്തിനെ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു. ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. ഗിദെയോൻ എന്ന യെരുബ്ബാൽ ഇസ്രായേലിന് ചെയ്ത എല്ലാ നന്മയ്ക്കും തക്കവണ്ണം അവന്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല. അനന്തരം യെരുബ്ബാലിന്റെ മകനായ അബീമേലേക്ക് ഷേഖേമിൽ തന്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോടും തന്റെ അമ്മയുടെ പിതൃഭവനമായ സർവ്വ കുടുംബത്തോടും സംസാരിച്ചു. യെരുബ്ബാലിന്റെ 70 പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ നിങ്ങൾക്ക് എന്ത് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആകുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ എന്ന് ഷേഖേമിലെ സകല പൗരന്മാരോടും പറവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ അമ്മയുടെ സഹോദരന്മാർ ഷേഖേമിലെ സകല പൗരന്മാരോടും ഈ വാക്കുകളൊക്കെയും അവനു വേണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അബീമേലേക്കെങ്കിൽ ചാഞ്ഞു. അവൻ നമ്മുടെ സഹോദരനല്ലോ എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ ബാൽ ബെരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളിക്കാശ് എടുത്ത് അവന് കൊടുത്തു. അതിനെ കൊണ്ട് അബീമേലേക്ക് തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായി തീർന്നു. അവൻ ഒഫ്രയിൽ തന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന് യെരുബ്ബാലിന്റെ പുത്രന്മാരായി തന്റെ സഹോദരന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ചു കൊന്നു. എന്നാൽ യെരുബ്ബാലിന്റെ ഇളയ മകനായ യോഥാം ഒളിച്ചു കളഞ്ഞതുകൊണ്ട് ശേഷിച്ചു. അതിന്റെ ശേഷം ഷേഖേമിലെ സകല പൗരന്മാരും മില്ലോഗ്രഹമൊക്കെയും ഒരുമിച്ചു കൂടി ചെന്ന് ഷേഖേമിലെ ജ്ഞാപക സ്തംഭത്തിനരികെയുള്ള കരുവേലകത്തിൽ വെച്ച് അബീമേലേക്കിനെ രാജാവാക്കി. ഇതിനെക്കുറിച്ച് യോഥാമിന്റെ അറിവ് കിട്ടിയപ്പോൾ അവൻ ഗെരീസീം മലകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഷേഖേൻ പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പീൻ. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒലിവ് വൃക്ഷത്തോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ അത്തിവൃക്ഷത്തോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അതിന് അത്തിവൃക്ഷം, എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവനോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. മുൾപടർപ്പ് വൃക്ഷങ്ങളോട്, നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എന്റെ നിഴലിൽ ആശ്രയിപ്പീൻ, അല്ലെങ്കിൽ മുൾപടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലെബാനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ അബീമേലെക്കിനെ രാജാവാക്കിയതിൽ വിശ്വസ്തതയും പരമാർത്ഥതയും ആകുന്നുവോ പ്രവർത്തിച്ചത്? നിങ്ങൾ യെരുബ്ബാലിനോടും അവന്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത്? അവന്റെ പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമോ അവനോട് പ്രവർത്തിച്ചത്? എന്റെ അപ്പൻ തന്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത മിദ്യാന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കെ നിങ്ങൾ ഇന്ന് എന്റെ അപ്പന്റെ ഗ്രഹത്തിന് വിരോധമായി എഴുന്നേറ്റ് അവന്റെ പുത്രന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊല്ലുകയും അവന്റെ ദാസിയുടെ മകനായ അബീമേലേക്ക് നിങ്ങളുടെ സഹോദരൻ ആയിരിക്കൊണ്ട് അവനെ ശേഖയും പൗരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തുവല്ലോ. ഇങ്ങനെ നിങ്ങൾ ഇന്ന് എരുബാലിനോടും അവന്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയും എന്ന് വരികിൽ നിങ്ങൾ അബിമേലെക്കിൽ സന്തോഷിപ്പീൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. അല്ലെങ്കിൽ അബിമേലെക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ശേഖയും പൗരന്മാരെയും മില്ലോ ഗ്രഹത്തെയും ദഹിപ്പിക്കട്ടെ. ശേഖയും പൗരന്മാരിൽ നിന്ന് മില്ലോ ഗ്രഹത്തിൽ നിന്ന് തീ പുറപ്പെട്ട് അബിമേലെക്കിനെയും ദഹിപ്പിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് യോഥാം ഓടിപ്പോയി ബേരിലേക്ക് ചെന്ന് തന്റെ സഹോദരനായ അബിമേലെക്കിനെ പേടിച്ച് അവിടെ പാർത്തു. അബിമേലെക്ക് ഇസ്രായേലിനെ 3 സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബിമേലെക്കിനും ശേഖയൻ പൗരന്മാർക്കും തമ്മിൽ ശിദ്രബുദ്ധി വരുത്തി. ശേഖയൻ പൗരന്മാർ അബിമേലെക്കിനോട് ദ്രോഹം തുടങ്ങി. അങ്ങനെ എരുബാലിന്റെ 70 പുത്രന്മാരോട് ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബിമേലെക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേഖയും പൗരന്മാരും ചുമക്കുകയും ചെയ്തു. ശേഖയും പൗരന്മാർ മലമുകളിൽ അവന് വിരോധമായി പതിയിരിപ്പുകാരെ ആക്കി. അവർ തങ്ങളുടെ സമീപത്തുകൂടി വഴി പോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി. ഇതിനെക്കുറിച്ച് അബിമേലെക്കിന് അറിവ് കിട്ടി. അപ്പോൾ ഏബേദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും വന്ന് ശേഖേമിൽ കടന്നു. ശേഖേം പൗരന്മാർ അവനെ വിശ്വസിച്ചു. അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുല അറുത്ത് ഉത്സവം കൊണ്ടാടി. തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിക്കുകയും അബിമേലെക്കിനെ ശപിക്കുകയും ചെയ്തു. ഏബേദിന്റെ മകനായ ഗാൽ പറഞ്ഞത്, അബിമേലെക്കിനെ നാം സേവിക്കേണ്ടതിന് അവൻ ആർ, ശേഖം ആർ? അവർ എരുബാലിന്റെ മകനും സെബൂൽ അവന്റെ കാര്യസ്ഥനുമല്ലയോ? അവൻ ശേഖമിന്റെ അപ്പനായ ഹാമോറിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ. നാം അവനെ സേവിക്കുന്നത് എന്തിന്? ഈ ജനം എന്റെ കൈക്കീഴായിരുന്നെങ്കിൽ ഞാൻ അബിമേലെക്കിനെ നീക്കിക്കളയുകയും അബിമേലെക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ഏബേദിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സെബൂലിന്റെ കോപം ജ്വലിച്ചു. അവൻ രഹസ്യമായിട്ട് അബിമേലെക്കിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഇതാ, ഏബേദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ശേഖമിൽ വന്നിരിക്കുന്നു. അവർ പട്ടണത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു. ആകയാൽ നീയും നിന്നോടുകൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊള്ളുവീൻ. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കുക. എന്നാൽ അവനും കൂടെയുള്ള പടജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോലെ അവരോട് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അബിമേലെക്കും കൂടെയുള്ള പടജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് ശേഖമിനരികെ 4 കൂട്ടമായി പതിയിരുന്നു. ഏബേദിന്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിന്റെ ഗോപുരത്തെങ്കിൽ നിന്നപ്പോൾ അബിമേലെക്കും കൂടെയുള്ള പടജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ഗാൽ പടജനത്തെ കണ്ടപ്പോൾ, ഇതാ പർവ്വതങ്ങളും മുകളിൽ നിന്ന് പടജനം ഇറങ്ങി വരുന്നു എന്ന് സെബൂലിനോട് പറഞ്ഞു. സെബൂൽ അവനോട്, പർവ്വതങ്ങളുടെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയാവുന്നു എന്ന് പറഞ്ഞു. ഗാൽ പിന്നെയും, അതാ പടജനം ദേശമധ്യേ ഇറങ്ങി വരുന്നു. മറ്റൊരു കൂട്ടവും പ്രാശ്നികന്മാരുടെ കരുവേലകത്തിന്റെ സമീപത്തുകൂടി വരുന്നു എന്ന് പറഞ്ഞു. സെബൂൽ അവനോട്, നാം അബിമേലെക്കിനെ സേവിക്കേണ്ടതിന് അവർ ആരെന്ന് പറഞ്ഞ നിന്റെ വായ് ഇപ്പോൾ എവിടെ? ഇത് നീ പുച്ഛിച്ച പടജനമല്ലയോ? ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പൊരുതുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗാൽ ശേഖയും പൗരന്മാരുമായി പുറപ്പെട്ട് അബിമേലെക്കിനോട് പടവെട്ടി. അബിമേലെക്കിന്റെ മുമ്പിൽ അവൻ തോറ്റോടി. അവൻ അവനെ പിന്തുടർന്ന് പടിവാതിൽ വരെ അനേകം പേർ ഹതന്മാരായി വീണു. അബിമേലെക്ക് അരൂമയിൽ താമസിച്ചു. സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ശേഖമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. പിറ്റന്നാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു. അബിമേലെക്കിന് അതിനെക്കുറിച്ച് അറിവ് കിട്ടി. അവൻ പടജനത്തെ കൂട്ടി 3 കൂട്ടമായി ഭാഗിച്ച് വയലിൽ പതിയിരുന്നു. ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരോട് നേരെ ചെന്ന് അവരെ സംഹരിച്ചു. പിന്നെ അബിമേലെക്കും കൂടെയുള്ള കൂട്ടവും പാഞ്ഞു ചെന്ന് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്നു. മറ്റേ കൂട്ടം 2 വയലിലുള്ള സകല ജനത്തിന്റെയും നേരെ പാഞ്ഞു ചെന്ന് അവരെ സംഹരിച്ചു. അബിമേലെക്ക് അന്ന് മുഴുവനും പട്ടണത്തോട് പോരുത് പട്ടണം പിടിച്ച് അതിലെ ജനത്തെ കൊന്ന് പട്ടണത്തെ ഇടിച്ചു കളഞ്ഞ് അതിൽ ഉപ്പ് വിതറി. ശേഖയും ഗോപുര നിവാസികൾ എല്ലാവരും ഇത് കേട്ടപ്പോൾ ഏൽബെരീത്തിന്റെ ക്ഷേത്ര മണ്ഡപത്തിൽ കടന്നു. ശേഖേം ഗോപുരവാസികൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് അബിമേലേക്കിന് അറിവ് കിട്ടി. അബിമേലേക്കും കൂടെയുള്ള പടജനമൊക്കെയും ശൽമോൻ മലയിൽ കയറി. അബിമേലേക്ക് കോടാലി എടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു. തന്റെ പടജനത്തോട്, ഞാൻ ചെയ്തത് നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്യീൻ എന്ന് പറഞ്ഞു. പടജനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അബിമേലേക്കിന്റെ പിന്നാലെ ചെന്ന് മണ്ഡപത്തിനരികെയിട്ട് തീ കൊടുത്ത് മണ്ഡപത്തോടുകൂടെ അവരെ ചുട്ടുകളഞ്ഞു. അങ്ങനെ ശേഖേം ഗോപുര നിവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 1000 പേർ മരിച്ചുപോയി. അനന്തരം അബിമേലേക്ക് തേബസിലേക്ക് ചെന്ന് തേബസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു. പട്ടണത്തിനകത്ത് ഉറപ്പുള്ള ഒരു ഗോപുരം ഉണ്ടായിരുന്നു. അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവരൊക്കെയും ഓടിക്കടന്ന് വാതിലടച്ച് ഗോപുരത്തിന്റെ മുകളിൽ കയറി. അബിമേലേക്ക് ഗോപുരത്തിനരികെ എത്തി അതിനെ ആക്രമിച്ചു. അതിന് തീ കൊടുത്ത് ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനടുത്ത് ചെന്നു. അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള അബിമേലേക്കിന്റെ തലയിലിട്ട് അവന്റെ തലയോട് തകർത്ത് കളഞ്ഞു. ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ചു. ഈ സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് അവനോട് പറഞ്ഞു. അവന്റെ ബാല്യക്കാരൻ അവനെ കൊത്തി. അങ്ങനെ അവൻ മരിച്ചു. അബിമേലേക്ക് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ ഇസ്രായേലിയർ താൻ താങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അബിമേലേക്ക് തന്റെ 70 സഹോദരന്മാരെ കൊന്നതിനാൽ തന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു. ശേഖേം നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി. അങ്ങനെ എരുബാലിന്റെ മകനായ യോഥാമിന്റെ ശാപം അവരുടെ മേൽ വന്നു. അടുത്തതായി പുതിയ നിയമത്തിൽ നിന്നും ലൂക്കോസിന്റെ സുവിശേഷം 8 22-56 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കെ ചെന്ന് നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്ന ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു, ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവൻ അനുസരിക്കുകയും ചെയ്യുന്നുവെന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അവർ ഗലീലയ്ക്ക് നേരെയുള്ള ഗെരസേനിയ ദേശത്ത് അണഞ്ഞു. അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിൽ അത്രയായിരുന്നു. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അശുദ്ധാത്മാവിനോട് ഈ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചങ്ങലയും വിലങ്ങും ഇട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും. യഹോവ അവനോട്, നിന്റെ പേർ എന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലെഗ്യോൻ എന്ന് അവൻ പറഞ്ഞു. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവയിൽ കടപ്പാൻ അനുവാദം തരണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ കൂട്ടം കടും തൂകത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. ഈ സംഭവിച്ചത് മേയ്ക്കുന്നവർ കണ്ടിട്ട് ഓടിപ്പോയി പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവർ അവരോട് അറിയിച്ചു. ഗെരസേനി ദേശത്തിലെ ജനസമൂഹം എല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോകണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടക് കയറി മടങ്ങിപ്പോന്നു. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ ഇരിപ്പാൻ അനുവാദം ചോദിച്ചു. അതിനവൻ, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്ക എന്ന് പറഞ്ഞു അവനെ അയച്ചു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിൽ എല്ലായിടവും അറിയിച്ചു. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളി പ്രമാണികയായ യൈറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരേണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അന്ന് 12 സംവത്സരമായ രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാഞ്ഞവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്ത് ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയുടെ ഒരാൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. വീട്ടിലെത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ, കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവൻ പറഞ്ഞു. അവരോ അവൾ മരിച്ചുപോയി എന്ന് അറിയുക കൊണ്ട് അവനെ പരിഹസിച്ചു. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു, ബാലെ, എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു. സംഭവിച്ചത് ആരോടും പറയരുത് എന്ന് അവൻ അവരോട് കൽപ്പിച്ചു.
ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 8-9 അധ്യായങ്ങളിൽ നിന്ന് നാം വായിച്ചു. ഇതിലെ പ്രതിപാദ്യ വിഷയം ഗിദിയോന്റെ ന്യായപാലനത്തിന്റെ സമയങ്ങളും അവന്റെ ജീവിതാന്ത്യവും തുടർന്നുള്ള ക്രമീകരണങ്ങളുമാണ് നാം ഇവിടെ വായിച്ചത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മിദ്യാന്റെ ഭീഷണി ഇസ്രായേൽ ജനം നേരിടുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച ന്യായാധിപനായിരുന്നു ഗിദിയോൻ. അവനെ പ്രത്യേക നിലയിൽ തെരഞ്ഞെടുത്തു. പരാക്രമശാലി എന്ന ആ പേരോടുകൂടി അവനെ വിളിച്ചു. അവൻ ചെയ്തതായിട്ടുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ ഏറ്റവും ശ്രേഷ്ഠകരമായി നമുക്ക് ഈ ഭാഗങ്ങളിൽ, ഇതിന് മുൻപ് വായിച്ച ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. എന്നാൽ ഈ പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ഇസ്രായേലിയർ ഗിദിയോനെ സമീപിച്ചവനോട് പറയുന്നു, നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുകൊണ്ട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം. നീ മാത്രമല്ല, നിനക്ക് ശേഷം നിന്റെ മകനും മകന്റെ മകനും അങ്ങനെ തലമുറ തലമുറയായി നിന്റെ കുടുംബത്തിന് ഇനി ഭരണത്തിന് രാജാവാകുവാൻ ഉള്ള ആ അവസരം അവർ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ അവർ അവനോട് പറയുന്നു. പെട്ടെന്ന് ഗിദിയോൻ പറയുന്ന മറുപടി, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എന്റെ മകനുമാകയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ്. വളരെ യുക്തമായി അവൻ മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ തെറ്റുന്നൊന്നും കാണുന്നില്ല. എന്നാൽ അതിനുശേഷം ഗിദിയോൻ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഗിദിയോൻ പെട്ടെന്ന് സ്വാർത്ഥ ചിന്തകൾ മനസ്സിൽ കടന്ന് ജീവനത്തിന്റെ പ്രതാപം അവന്റെ ഹൃദയത്തിൽ കടന്ന് അഹങ്കാര ചിന്തകളോടുകൂടെ തന്നിഷ്ടത്തോടുകൂടെ ചില കാര്യങ്ങൾ ജനത്തോട് ആവശ്യപ്പെടുന്നു. അവൻ അവരോട് പറയുന്നു, നിങ്ങൾക്ക് കിട്ടിയ കൊള്ളയിൽ, നിങ്ങൾക്ക് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള മേൽത്തരമായ വസ്തുക്കൾ, ആഭരണങ്ങൾ ഒക്കെ എന്റെ അടുക്കൽ കൊണ്ടുവരണം എന്ന് പറയുന്നു. അങ്ങനെ അവർക്ക് ഉണ്ടായിരുന്ന ധാരാളം പൊൻകടുക്കൻ ഉൾപ്പെടെ അവരുടെ ആഭരണങ്ങൾ, മാലകൾ, ഇതൊക്കെ ഗിദിയോന്റെ അടുക്കൽ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. ഗിദിയോൻ എന്താണ് അതുകൊണ്ട് ചെയ്യുന്നത്? അവൻ അതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി തന്റെ പട്ടണത്തിൽ ഒഫ്രയിൽ പ്രതിഷ്ഠിക്കുന്നു. അവനങ്ങനെ പ്രതിഷ്ഠ ചെയ്തുകൊണ്ട് ഇസ്രായേലെല്ലാം അവിടെയൊക്കെ പരസംഗമായി അതിന്റെ അടുക്കൽ ചെല്ലുവാൻ ഇടയായിത്തീരുന്നു. 8-27 വാക്യത്തിൽ നാം വായിക്കുന്നത് ഗിദിയോൻ ചെയ്ത ഈ പ്രവൃത്തി, അത് ഗിദിയോനും അവന്റെ കുടുംബത്തിനും ഒരു കണിയായി തീർന്നു എന്ന് വായിക്കുന്നുണ്ട്. നാം വളരെ ഭയത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. വളരെ ഗൗരവമേറിയ ഒരു കാര്യം ഈ ഗിദിയോന്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം തെരഞ്ഞെടുത്തു, ശരിയാണ്. പരാക്രമശാലിയായി തീർന്നു, ശരിയാണ്. ഏറ്റവും ഒടുവിൽ അവനെ രാജാവാക്കുവാൻ ജനം തീരുമാനിച്ചപ്പോഴും യുക്തമായ മറുപടി, ശരിയായ മറുപടി അവൻ പറഞ്ഞു, ശരിയാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് അവൻ എടുക്കുന്ന ചില നിലപാടുകൾ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ നോക്ക്. അതിന്റെ 29-ാം വാക്യത്തിൽ പിന്നീട് അവനെ കുറിച്ച് പറയുന്നത്, യോവാശിന്റെ മകനായ യെരുബ്ബാൽ തന്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു. ഇവിടെ യെരുബ്ബാൽ എന്ന് അറിയപ്പെടുന്ന ഗിദ്യോൻ, അവൻ അവന്റെ വീട്ടിൽ ഒരു സുഖമായ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. സുഖകരമായ ജീവിതം, ഇവിടെ ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ, ഒരു രാജതുല്യമായ രാജാവിനെ പോലെ ജീവിക്കുവാൻ, റിട്ടയർഡ് ലൈഫ്, സുഖമായിട്ട്, ധാരാളം ഭാര്യമാർ, വളരെ ഭാര്യമാരുണ്ടായിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. ഗിദ്യോൻ വളരെ ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ വളരെ ഒരു രാജ തുല്യമായി, രാജാവിനെ പോലെ ഏറ്റവും സുഖസുഷുപ്തിയിൽ ജീവിക്കുവാൻ അവൻ ഒരുമ്പെടുന്നു. അങ്ങനെ ആരംഭിക്കുന്നു ഈ ഗിദയോന്റെ ജീവിതാനുഭവം. നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു പാഠം, നാം എത്ര ഉയർച്ചയിലായാലും എത്ര വലിയ നിലയിൽ വന്നാലും ആത്മീക ശുശ്രൂഷയിൽ പോലും ദൈവം ഒത്തിരി ഉപയോഗിച്ചാൽ വളരെ ഭയത്തോടെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഭാവി ജീവിതം നാം ദൈവിക ആലോചനയ്ക്കനുസരിച്ച് ദൈവഭയത്തോടെ ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കഴിഞ്ഞ നാടുകളിൽ ചെയ്തതിലൊന്നും യാതൊരു അർത്ഥവുമില്ലാതെ ആയി പോകുവാനിടയായിത്തീരും. എപ്പോഴൊക്കെ ദൈവം നമ്മെ ഉപയോഗിക്കുന്നുവോ അപ്പോഴൊക്കെ നാം കൂടുതൽ ദൈവത്തെ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം മുൻപിൽ അപകടം പതിയിരിപ്പുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ആരാണെന്നുള്ള ബോധം എന്നെ ഭരിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു ന്യായാധിപൻ ജീവിക്കേണ്ട ജീവിത രീതിയല്ല ഇപ്പോൾ ഇവിടെ ഗിദയോൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതും അതിനായി ഒരുങ്ങുന്നതും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തന്റെ സന്തതികളുടെ ചരിത്രം 9-ാം അധ്യായത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്. വളരെ ഭീകരമായ അവസ്ഥയിലേക്ക്, കൊലപാതകികളായിട്ട് മക്കളൊക്കെ തീരുന്ന അവസ്ഥ നാം പിന്നീട് വായിച്ചല്ലോ. ഇത് നമ്മെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഓർപ്പിക്കുന്ന ഒരു കാര്യം, നാം എത്ര ശ്രേഷ്ഠരായാലും ആത്മീക മണ്ഡലത്തിലാണെങ്കിൽ പോലും, എത്ര ഉയർന്നാൽ പോലും, നാം വളരെ ഭയത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളെ വീഴിക്കുവാൻ, നമ്മെ തകർക്കുവാൻ, നമ്മുടെ നീളം, നമ്മുടെ ജീവിതത്തിലെ മാനുഷിക പ്രകൃതം നമ്മെ വീണ്ടും പഴയതിനേക്കാൾ അതിഗൗരവമുള്ള തീവ്രമായ പാപ ജീവിതത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും നിർമ്മലതയോടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി തന്നെ ദൈവമേ എന്നെ ഉപയോഗിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഉപയോഗിക്കുന്നു ഉണ്ടെന്നുള്ള ബോധമുണ്ടെങ്കിൽ ഭയത്തോടെ ദൈവമേ കൃപയെ നിൽക്കുവാനിടയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങൾ പ്രയോജനപ്പെടാം. ഒരിക്കലും ഒരു കണിയായ ജീവിതത്തിലൊന്നും കടന്നു വരുവാനിടയാകാതെ, നമ്മുടെ പ്രവൃത്തികളായിത്തീരുവാനിടയാകാതെ, എല്ലായ്പ്പോഴും ഭക്തിയോടെ, നേരോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.